The editorial. ഒക്ടോബർ 5 വ്യാഴം 1199 കന്നി 18 ദീപികയുടെ എഡിറ്റോറിയൽ. മാധ്യമങ്ങൾ കേൾപ്പിക്കുന്നത് ജനങ്ങളുടെ മൻ കി ബാത്. ഭരണകൂടത്തെ വിമർശിക്കുന്നില്ലെങ്കിൽ മാധ്യമങ്ങൾ അതിന്റെ പ്രഥമവും പ്രധാനവുമായ നിയോഗത്തിൽ നിന്ന് പിന്മാറുകയാണ്. അത്തരം കൊട്ടാരം വിദൂഷകരുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും നട്ടലുയർത്തി നിലനിൽക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾ ഏറെയുണ്ട് ഇന്ത്യയിൽ. കഴിഞ്ഞ ദിവസം അന്വേഷണ ഏജൻസികളുടെ റെയ്ഡിനെ തുടർന്ന് അടച്ചുപൂട്ടിയ ന്യൂസ് ക്ലിക്ക് ഭരണകൂട വിമർശനത്തിൽ മുന്നിലുണ്ടായിരുന്ന ഓൺലൈൻ വാർത്താ മാധ്യമമാണ്. റെയ്ഡും അറസ്റ്റുമൊക്കെ എതിർക്കപ്പെടേണ്ടതാണ്. അതേസമയം ന്യൂസ് ക്ലിക്കിനെതിരെ ഉന്നയിക്കപ്പെട്ടിരുന്ന ചൈന ബന്ധത്തെയും സാമ്പത്തിക ഇടപെടലിനെയും കുറിച്ച് വിശദീകരണവും ഉണ്ടാകണം. കെട്ടിച്ചമച്ച കേസാണെന്നും കോടതിയിലുള്ള കേസായതിനാൽ വിശദീകരിക്കാൻ പരിമിതിയുണ്ടെന്നുമാണ് ന്യൂസ് ക്ലിക്ക് പറഞ്ഞത്. കോടതിയിൽ സത്യം പുറത്തുവരട്ടെ. അതുപോലെ മാധ്യമങ്ങൾക്കെതിരെ തിരിയുമ്പോൾ ആരോടും ഒന്നും വിശദീകരിക്കേണ്ടതില്ലെന്ന് സർക്കാർ കരുതരുത്. കാരണം നിങ്ങളെ അധികാരത്തിലെത്തിച്ചവരുടെ ശബ്ദമാണ് മാധ്യമങ്ങൾ. അതാണ് ജനങ്ങളുടെ മൻ കി ബാത്. ചൊവ്വാഴ്ച പുലർച്ചെ 6 മുതൽ വീടുകളിലുൾപ്പെടെ 46 കേന്ദ്രങ്ങളിലായിരുന്നു റെയ്ഡ്. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങിയവയൊക്കെ പിടിച്ചെടുത്തു. വനിതാ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേരെ ചോദ്യം ചെയ്തു. ന്യൂസ് ക്ലിക്കിന്റെ സ്ഥാപകനും എഡിറ്റർ ഇൻ ചീഫുമായ പ്രബീർ പുർക്കായസ്ത 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ഔദ്യോഗിക വസതിയിലും പരിശോധന നടത്തി. CPM ഓഫീസിലെ ജീവനക്കാരന്റെ മകനും ന്യൂസ് ക്ലിക്കിലെ ഗ്രാഫിക് ഡിസൈനറുമായ സുമിത് കുമാർ താമസിച്ചിരുന്നത് അവിടെയാണെന്നതായിരുന്നു കാരണം. 2021 ന്യൂസ് ക്ലിക്ക് ഓഫീസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയിരുന്നു. അവരുടെ വാർത്തകളിലും ലേഖനങ്ങളിലും ചൈനീസ് സർക്കാരിന്റെ വാദങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ്. ചൈനീസ് സർക്കാരുമായി ബന്ധമുള്ള അമേരിക്കൻ ശതകോടീശ്വരൻ നെവിൻ റോയ് സിംഗം ന്യൂസ് ക്ലിക്കിന് അമേരിക്ക വഴി 76.84 കോടി രൂപ കൊടുത്തെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. തുടർന്ന് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനെതിരെയുള്ള UPA വകുപ്പുകൾ ചുമത്തി പുതുതായി രജിസ്റ്റർ ചെയ്ത കള്ളപ്പണ കേസിലാണ് ഇപ്പോഴത്തെ റെയ്ഡ്. ഇന്ത്യക്കെതിരെ അതിർത്തിയിലും അന്താരാഷ്ട്ര വേദികളിലും ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുന്ന ചൈനയിൽ നിന്ന് ന്യൂസ് ക്ലിക്ക് പണം സ്വീകരിച്ച് ചൈനയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചെന്ന ആരോപണത്തിന്റെ സത്യാവസ്ഥ അറിയണം. അതേസമയം രാജ്യവിരുദ്ധ പ്രവർത്തനമെന്ന കുറ്റാരോപണം വിമർശിക്കുന്ന മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും നിശബ്ദരാക്കാനുള്ള കുറുക്കുവഴിയാകരുത്. മീഡിയ വൺ ചാനലിന് ഏർപ്പെടുത്തിയ വിലക്ക് റദ്ദാക്കിക്കൊണ്ട് കഴിഞ്ഞ ഏപ്രിലിൽ സുപ്രീംകോടതി പറഞ്ഞത് പൗരന്മാരുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ ഭരണകൂടം ദേശസുരക്ഷയെന്ന വാദം ഉപയോഗിക്കുന്നത് നിയമവ്യവസ്ഥയ്ക്ക് നിരക്കുന്നതല്ലെന്നും ദേശവിരുദ്ധമായ വിഷയങ്ങൾ ഉൾപ്പെടുന്നുണ്ടെന്നതിനാൽ മാത്രം നീതിയോടെ പെരുമാറാതിരിക്കരുത് എന്നുമാണ്. മുദ്രവെച്ച കവർ എന്ന സർക്കാർ രീതി പരാതിക്കാരന്റെ അവകാശങ്ങളെ ഇല്ലാതാക്കിയെന്നും സുപ്രീംകോടതി പറഞ്ഞു. ന്യൂസ് ക്ലിക്കിനെതിരെയുള്ള കേസിലും മുദ്രവെച്ച കവറല്ല, സുതാര്യതയാണ് ഉണ്ടാകേണ്ടത്. മാധ്യമ സ്ഥാപനങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കുമെതിരായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും NIA കഴിഞ്ഞ 5 വർഷത്തിനിടെ 44 കേസുകൾ എടുത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. സർക്കാരിനെ വിമർശിക്കുന്നതിൽ മുൻപന്തിയിലുള്ള മാധ്യമങ്ങളാണ് അതിലേറെയുമെന്നത് കൗതുകമല്ല, മുന്നറിയിപ്പാണ്. വിദേശ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് ഇന്ത്യയിലെ മാധ്യമത്തിനെതിരെ കേസെടുത്തവർ വിദേശ മാധ്യമമായ BBC ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെടുത്തി പ്രധാനമന്ത്രിയെ വിമർശിച്ചപ്പോൾ BBCക്കെതിരെയാണ് കേസെടുത്തത്. BJP സർക്കാരിനെ വിമർശിക്കുന്നതിൽ മുന്നിലായിരുന്ന ദ വയർ, ന്യൂസ് ലോണ്ട്രി, ദൈനിക് ഭാസ്കർ, ഭാരത് സമാചാർ, ദ സ്ക്രോൾ എന്നിവയ്ക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഈ വിധം മാധ്യമങ്ങൾക്കെതിരെ കേസെടുത്ത് സർക്കാർ കുതിക്കുമ്പോൾ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ രാജ്യം കിതക്കുകയാണ്. 180 രാജ്യങ്ങളുള്ള പട്ടികയിൽ 161 ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ സ്ഥാനം. പോലീസും പട്ടാളവും അന്വേഷണ ഏജൻസികളും കൈപ്പിടിയിലുള്ള സർക്കാരിന് ഒരു മാധ്യമ സ്ഥാപനത്തെയോ മാധ്യമപ്രവർത്തകനെയോ നിശബ്ദമാക്കാൻ ഒരു വിഷമവുമില്ല. പക്ഷേ അതൊക്കെ ഉണ്ടായിട്ടും മാധ്യമ സ്വാതന്ത്ര്യത്തെ തൊടുന്നില്ലെങ്കിൽ അതിന്റെ പേരാണ് ജനാധിപത്യം. The editorial.